ఐసయా చాప్టర్ 57 and verse 15.
ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനെ മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവും ഉള്ളവരോടുകൂടെ വസിക്കുന്നു.
താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെയും വസിക്കുന്നു. കർത്താവ് എന്നോട് ഇടപെട്ട ആ ഒരു വാക്യം, റിവൈവ് ദ സ്പിരിറ്റ്, മനസ്സിന് ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ, ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് കർത്താവ് മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ചൈതന്യം എന്നൊരു വാക്ക് ബൈബിളിൽ പലയിടങ്ങളിൽ കാണുന്നുണ്ട്. പലപ്പോഴും ദൈവമക്കളായ നമുക്ക് വർഷങ്ങൾ അല്ലെങ്കിൽ നാളുകൾ കഴിയുമ്പോൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം ആ ആത്മാവിന്റെ ചൈതന്യം. നമ്മളൊരു പാട്ടിൽ പാടാറുണ്ട്, ആത്മ ചൈതന്യമെന്നിൽ പകരുക പരനെ എന്ന് പാടാറുണ്ട്. എന്താണ് ഈ ആത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ, തണുത്തു കിടക്കുന്ന ആത്മാവിനെ ഒന്ന് ഉണർത്തിയെടുക്കുന്ന ഒരു കാര്യമാണ് ആ റിവൈവിങ് ദ സ്പിരിറ്റ്. കർത്താവോട് പറയുകയാണ്, ഞാൻ ഉന്നതനായിരിക്കുന്നു, ഉയർന്നിരിക്കുന്നവനായിരിക്കുന്നു, ശാശ്വതവാസിയായിരിക്കുന്നു, പരിശുദ്ധൻ എന്നാണ് എന്റെ നാമം. അതേസമയം തന്നെ കർത്താവ് പറയുകയാണ്, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ചൈതന്യം പലപ്പോഴും ഈ ലോകത്തോടുള്ള ബന്ധത്തിൽ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചൈതന്യം എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് കൊളോസ്യ ലേഖനം 2:19 പറയുന്നുണ്ട്. സഭയ്ക്ക്, സഭാശരീരത്തിന്, സഭാശരീരത്തിലുള്ള ഓരോ വ്യക്തികൾക്കും ഈ ചൈതന്യം, ആ റിവൈവിങ് ഓഫ് ദ സ്പിരിറ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒന്ന് വായിക്കാം, കൊളോസ്യ 2:19. തലയായവനിൽ നിന്നല്ലോ
ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ച് ദൈവികമായ വളർച്ച പ്രാപിക്കും.
ആ ചൈതന്യം ലഭിച്ചു എന്നൊരു വാക്ക് മാത്രം നിങ്ങൾ ഈ ദിവസങ്ങളൊന്ന് ധ്യാനിക്കുക. നമുക്ക് കിട്ടുന്ന ചൈതന്യം എവിടെ നിന്നറിയാമോ? ഫ്രം ക്രൈസ്റ്റ്, തലയായ ക്രിസ്തുവിൽ നിന്നാണ് എനിക്കും നിങ്ങൾക്കും ഈ ചൈതന്യം ലഭിക്കുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണമേ, നമുക്ക് ഈ നമ്മുടെ ആ നമ്മൾ പറയുന്നല്ലോ ഒന്ന് ഉഷാറെന്ന് പറയത്തില്ലേ, ബൈബിൾ അതിന് ഉയരെന്ന് പറയുന്നുണ്ട്. ഇംഗ്ലീഷ് വാക്കാണ് കറക്റ്റ്, റിവൈവിങ് ഓഫ് ദ സ്പിരിറ്റ്. ഇത് ലഭിക്കുന്നത് തലയായ ക്രിസ്തുവിൽ നിന്നും മാത്രമാണ് ഈ ചൈതന്യം ലഭിക്കുന്നത്. അതിന് എങ്ങനെയാണെന്ന് പഴയ നിയമത്തിലെ ഒരു 2-3 എക്സാമ്പിള് ഞാൻ പറഞ്ഞുകൊണ്ട് വേഗത്തിൽ കടന്നു പോകാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം യാക്കോബിന്റെ സ്റ്റോറി, നമുക്കറിയാം യാക്കോബിന്റെ ജീവിതത്തിൽ ദൈവം പണിയുന്ന പ്രവൃത്തി നമുക്കറിയാം. പക്ഷെ യാക്കോബ് ഏറ്റവും തകർന്നു പോയത് തന്റെ മകനായ ജോസഫ് മരിച്ചു. കാരണം ആ മക്കൾ കൊണ്ടുപോയി ഡ്രസ്സ് കാണിച്ചിട്ട് പറഞ്ഞു, ദേ അപ്പ, അവനെ കാട്ടുമൃഗങ്ങൾ കൊന്നു, ദേ ബ്ലഡ് ഉണ്ടെന്ന് പറഞ്ഞ് കാണിച്ച് യാക്കോബിന്റെ ഹൃദയത്തിലെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി. കാരണം യാക്കോബ് കരയുന്നുണ്ട്, നിങ്ങൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നുണ്ട്, എന്റെ മകനെ ജോസഫെ എന്ന് പറഞ്ഞ് യാക്കോബ് തകർന്നു കരയുക. കാരണം യാക്കോബ് വിചാരിച്ചത് തന്റെ മകൻ മരിച്ചുപോയെന്ന്. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. നമുക്ക് ആ സ്റ്റോറി അറിയാം. ആ സഹോദരന്മാരും ഇസ്രായേലിൽ ധാന്യത്തിന് വേണ്ടി കടന്നു പോകുന്നു. അവര് വന്ന് ജോസഫ് ജീവിച്ചിരിക്കുന്നു പറഞ്ഞാലൊന്നും യാക്കോബിന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം 10 വർഷം മുമ്പ് മരിച്ചുപോയ ഒരാള് പെട്ടെന്ന്, അതും വേറെ ആരുമല്ല, സ്വന്തം മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞത് സ്വന്തം മക്കളാ, വെറുതേക്കാരല്ല. അങ്ങനെ യാക്കോവിന് ആ ചൈതന്യം നഷ്ടപ്പെട്ടു പോയത് ഉൽപ്പത്തി 45:27 ഒന്ന് വായിക്കാമോ? ആ യാക്കോവിന് അത് തിരിച്ചു ലഭിക്കുന്നതായിട്ട് ബൈബിളിൽ അത് വാക്കാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഇതിനെ കുറിച്ച് ധ്യാനിക്കണം. ആ ഒരു വാർത്ത അല്ലെങ്കിൽ ആ ഒരു കാഴ്ച, തനിക്ക് നഷ്ടപ്പെട്ടു പോയ ചൈതന്യം മടക്കി കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജനസിസ് 45:27.
യോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ അവനോട് പറഞ്ഞു.
ജോസഫ് തന്റെ അപ്പനായ യാക്കോബിനോട് പറഞ്ഞു വിടാൻ പറഞ്ഞ എല്ലാ കഥകളും അവർ പറഞ്ഞു. പക്ഷെ അടുത്തൊരു വചനം വളരെ എന്നെ എന്റെ ഹൃദയത്തെ ഉത്സാഹിപ്പിച്ചു. തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ യോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ഹല്ലേലൂയ. ഞാനൊന്ന് കാണാൻ ശ്രമിക്കുക. യാക്കോബ് മുറിക്കാതിരിക്കുക. യാക്കോബിന്റെ മക്കള് വന്ന് പറഞ്ഞു, അപ്പാ ജോസഫ് ജീവിച്ചിരിക്കുന്നു, വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇവന്മാര് തന്നെയാ പറഞ്ഞത് മരിച്ചുപോയെന്ന്, ഒന്നും പറഞ്ഞിട്ട് രക്ഷയില്ല. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഈ യാക്കോബിന്റെ കയ്യെ പിടിച്ചോണ്ട് മുറ്റത്തോട്ട് കൊണ്ടുവന്നപ്പോഴത്തേന് ഇന്നത്തെ പറഞ്ഞ വലിയ ആർമിയുടെ ഒക്കെ വണ്ടി പോലെ വലിയ രഥങ്ങള് മുറ്റത്തിങ്ങനെ നിരന്നു കിടക്കുക. യാക്കോബിന്റെ അപ്പാ കണ്ടോ, ഇവന്മാരാണെങ്കിൽ അരി മേടിക്കാൻ വേണ്ടി പോയവന്മാരാ, പക്ഷെ വന്ന രഥവുമായിട്ടാ. യാക്കോബ് ഞാൻ വിചാരിക്കുകയാണ് ആ മുറ്റത്ത് നോക്കുമ്പോൾ തന്റെ ഓമന പുത്രനായ താൻ മരിച്ചുപോയി എന്ന് വിചാരിച്ച് അനേക വർഷങ്ങൾ കരഞ്ഞ ആ മകൻ അയച്ച, അതെന്തിനാണെന്നറിയോ, തൻ ചുമ്മാ അയച്ചതല്ല, തന്നെ കയറ്റിക്കൊണ്ടുപോകുവാൻ അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ ബൈബിൾ ആ വേർഡ് ശ്രദ്ധിക്കുക, ദ സ്പിരിറ്റ് ഓഫ് ദർ ഫാദർ റിവൈവ്ഡ്. ദ സ്പിരിറ്റ് ഓഫ് ദർ ഫാദർ റിവൈവ്ഡ്. പ്രിയ സൗരങ്ങളെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്, നമ്മുടെ ജീവിതത്തിലെ ചൈതന്യം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഭൗമികമായ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അത് ലഭിക്കും നമ്മൾ ചിന്തിക്കണ്ട. ഉയരത്തിലെ പുത്രൻ അയച്ചു തരുന്ന സ്വർഗീയ വെളിപ്പാടുകളും സ്വർഗീയ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ബലവുമാണ് നമുക്ക് വീണ്ടും ചൈതന്യം തരുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. വീണ്ടും പ്രിയ സൗരങ്ങളെ, യുദ്ധത്തിലായിരിക്കുന്ന ദൈവമക്കളുണ്ട്, നമുക്ക് സ്ഥിരം കേൾക്കുന്നുണ്ട്. ജഡത്വങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാര ലോകാധിപതികളോടും സ്വർണ്ണങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും ഞാനും നിങ്ങളും പൊരുതുമ്പോൾ നമ്മൾ ക്ഷീണിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊരു റിയാലിറ്റിയാണ്, നമ്മളെല്ലാം മനുഷ്യരാ. എന്നാല് ശിംശോന്റെ ജീവിതത്തില് അതെ, ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം 15:19 ആ അവന്റെ സ്പിരിറ്റ് റിവൈവ്ഡ് ആകുന്നത് എങ്ങനെയാണെന്ന് വായിക്കുന്നുണ്ട്. ന്യായാധിപന്മാർ, ജഡ്ജസ് 15:19. നമുക്കറിയാം ഈ ശിംശോൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ന്യായാധിപൻ, അവൻ കുന്നൊന്ന് കുന്ന് രണ്ടെന്ന് പറഞ്ഞ് ഒരു കഴുതയുടെ പച്ചത്താടിയല്ലുകൊണ്ട് അനേകം പേരെ സമഹരിച്ചു കഴിഞ്ഞപ്പോൾ 18 എന്ന് വായിച്ച ഡെസിന്റെ 18 കൂടെ വായിക്കുമ്പോഴേ അത് നമുക്ക് ക്ലിയർ ആകത്തുള്ളൂ. 18
പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട്,
ശ്രദ്ധിക്കണം, അവൻ എന്ത് ചെയ്യുന്നറിയാമോ, അവൻ സാധാരണ ദാഹമല്ല, എന്താണ്, വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു. ഹി ക്രൈഡ് അൺടു ദ ലോർഡ്. യഹോവയോട് നിലവിളിക്കുക,
അടിയന്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ.
കണ്ടോ, അടിയന്റെ കയ്യാൽ കർത്താവെ നീ മഹാജയം നൽകിയല്ലോ. എന്നിട്ട് അവൻ പറയുകയാണ്,
ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച്
മരിക്കേണ്ട കണ്ടീഷനായി. ശ്രദ്ധിച്ചേ,
അഗ്രചർമിശോൻ
മരിച്ചു പോന്ന് പറഞ്ഞാൽ ഡ്രോപ്പ് വെള്ളമില്ലാതെ മരിച്ചു പോകുന്ന കണ്ടീഷനിലായിട്ട് ശിംശോൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവ് ഞാൻ ദാഹം കൊണ്ട് മരിച്ചു വീണോ എന്ന് ചോദിക്കുമ്പം കർത്താവ് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട്. അതാണ് 19 വായിച്ചേ.
അപ്പോൾ ദൈവം ലേഹിൽ ഒരു കുഴി പിളർന്നു മാറാക്കി.
ദൈവം, ശ്രദ്ധിച്ചേ, ബട്ട് ഗോഡ്, ദൈവം ലേഹിയിൽ ഒരു ഒരു കുഴി അല്ലെങ്കിൽ ഒരു ഹോളോ പ്ലേസ് ദൈവം അങ്ങ് തുറന്നു. നമ്മൾ ഹാഗാറിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാം അറിയാം. പക്ഷെ ഇവിടെയും അങ്ങനെ ഒരു കൊച്ചുകുഞ്ഞു നിലവിളിച്ചാലും ശക്തനായവൻ നിലവിളിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചോണം, ദൈവം തന്നെ ഒരു വഴി തുറന്നു തരാതെ നമുക്ക് ചൈതന്യം ലഭിക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ വേഗത്തിൽ അവസാനം ഇവിടെ പറയുകയാണ്, അവിടെ ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു, അവൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ജീവിച്ചു. പ്രീസ്വർഗ്ഗം അവിടെ പറയുകയാണ്, സ്പിരിറ്റ് കെയിം അഗെയിൻ ആൻഡ് ഹി റിവൈവ്ഡ്. റിവൈവിംഗ് ഓഫ് ദ സ്പിരിറ്റ് ഒന്നാമത് കണ്ടത് ഒരു കാഴ്ചയാൽ യാക്കോബിന് ആ ചൈതന്യം ലഭിച്ചപ്പോൾ, ഇവിടെ ഇതാ അവന് വെള്ളം കുടിച്ചപ്പോൾ അവന് ആ ചൈതന്യം ലഭിച്ചു. അനേക വർഷങ്ങൾ ബൈബിൾ വായിക്കുന്ന സഹോദരങ്ങളോട് ഇതിന്റെ കാര്യങ്ങളൊന്നും ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവൻ ദൈവം കൊടുത്ത വെള്ളം കുടിച്ചപ്പോൾ അവന് ചൈതന്യം ലഭിച്ചു. ഇനി ബൈബിളിൽ വളരെ വിഷമകരമായ മറ്റൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. 1 Samuel 30 അതെ, സിക്ലാഗിൽ നിന്ന് വന്നപ്പോൾ ദാവീദിന്റെ എല്ലാവരെയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സംഭവം അവിടെ വായിക്കുന്നുണ്ട്. ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും എല്ലാം പിടിച്ചുകൊണ്ട് പോയിട്ട് അവർ വളരെ പ്രതിസന്ധിയിലായി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദാവീദിനെ കല്ലെറിയണമെന്ന് ആളുകൾ പറയുക. അവിടെ പറയുന്നുണ്ട്, ബട്ട് ഡേവിഡ് എൻകറേജ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടിട്ട് കർത്താവ് ചോദിക്കുക, കർത്താവ് എന്നാ ചെയ്യണ്ടേ, മുമ്പോട്ടുള്ള വഴി അറിയത്തില്ല. ആ സമയത്ത് ഒരാളെ കാണുന്നുണ്ട്, അവർക്ക് മുമ്പോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം ഇവരാളുകളെ പിടിച്ചുകൊണ്ട് പോയ സ്ഥലത്തേക്ക് കൊണ്ടുപോയി റിക്കവർ ചെയ്യാനുള്ള സ്ഥലം അറിയത്തില്ല. പ്രിയ സഹോദരങ്ങൾ, യുദ്ധത്തിന്റെ മധ്യത്തിൽ ഫസ്റ്റ് സാമുവേൽ ചാപ്റ്റർ 30:12 അവിടെ ഒരാള് കടന്നു വരുന്നുണ്ട്, അവിടെ വായിച്ചാട്ടെ.
അവർ അവന് ഒരു കഷ്ണം അത്തിയടയും.
ഒരു മനുഷ്യൻ, ഒരു മിസ്രയീമ്യൻ കടന്നു വരിക, അവനാണെങ്കിൽ ഒരു ചൈതന്യം ഇല്ലാത്തവനാ, ഒരു ബലവും ഇല്ലാത്തവനാ. പക്ഷെ ഇവിടെ കിടക്കുന്നത് ഒരു കഷ്ണം അത്തിയടയും രണ്ട് മുന്തിരിക്കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ മലയാളത്തിൽ അത്രക്കല്, അത് അവന് ഉയർ വീണെന്ന് പറഞ്ഞു, പഴയ മലയാളമാ. അത് തിന്നപ്പോൾ അവന് എന്ത് കിട്ടി?
ഉയർ വീണു.
ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നു, ഹിസ് സ്പിരിറ്റ് വാസ് റിവൈവ്ഡ്. ഒന്നാമത്തെ സംഭവത്തിൽ നാം കാണുന്നത് ഒരു കാഴ്ചയാണ് യാക്കോബിന്റെ സ്പിരിറ്റിനെ റിവൈവ് ചെയ്തെങ്കിൽ, രണ്ടാമത്തെ സംഭവത്തിൽ അവനെ വെള്ളം കുടിച്ചപ്പോൾ ഹിസ് സ്പിരിറ്റ് വാസ് റിവൈവ്ഡ്. മൂന്നാമത്തെ സംഭവത്തിൽ നാം കാണുന്നു, വെൻ ഹി ഏറ്റ് ദ വേർഡ് ഓഫ് ദ ലോർഡ്, അവൻ ആ ദൈവത്തിന്റെ ഭക്തന്മാർ കൊടുത്ത ആ ഉണക്ക മുന്തിരിക്കുലയും ആ അടയും കഴിച്ചപ്പോൾ അവന്റെ സ്പിരിറ്റ് റിവൈവ്ഡായി. പിന്നീട് നമ്മൾ കാണുന്നു, കാരണം മൂന്ന് രാവും മൂന്നും പകലും അവനാണ് പിന്നീട് അവരെ വഴി കാണിച്ചു കടന്നുപോയി അവരെ യുദ്ധത്തിൽ ജയം പ്രാപിക്കുന്നത്. പ്രിയ സൗരങ്ങളെ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. റിവൈവിംഗ് ഓഫ് ദ സ്പിരിറ്റ്. നമുക്കത് ആവശ്യമാണ് സൗരങ്ങളെ. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ തണുത്തുറഞ്ഞു പോകുമ്പോൾ നമുക്കൊരു നമ്മൾ ആത്മചൈതന്യം, കർത്താവെ അത് നമുക്ക് ലഭിക്കാനായിട്ട് മറ്റു കുറുക്കു വഴികളൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ ലാഭങ്ങളിൽ കാണുന്നുണ്ട്, എന്റെ പ്രാണനെ, മലയാളത്തിലെല്ലാം പ്രാണനെ തണുപ്പിക്കുന്നു, പ്രാണനെ തണുപ്പിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, കർത്താവാണ് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നത്. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് പ്രാണനെ തണുപ്പിക്കുന്ന ആ ഒരു റെസ്റ്റോറിംഗ് സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് നമ്മുടെ സ്പിരിറ്റ്. പക്ഷെ കർത്താവ് പറയുന്നത്, താഴ്മയുള്ളവരുടെ മനസ്സിലും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാനാണ് ഞാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പറയുന്നത്, കർത്താവ് എന്റെ ജീവിതത്തിലെ തിരക്കുകൾ, എന്റെ ജീവിതത്തിലെ ടെൻഷൻസ്, എന്റെ ജീവിതത്തിലെ കുഞ്ഞുങ്ങളുടെ പഠനം, അല്ലെങ്കിൽ എന്റെ ജോലി, മറ്റു പല കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും ഡള്ളായി പോകുന്നതെന്ന് നമ്മൾ പറയുന്നത്. പ്രിയസുഹൃത്തുക്കളെ, കഴിഞ്ഞ 2000 വർഷങ്ങളിൽ എന്റെ ഒരു ചിന്ത പ്രകാരം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ജോനാഥാൻ എഡ്വേർഡ്സിന്റെ കുടുംബമായിരുന്നു. അവരുടെ തലമുറകളെ കുറിച്ച് പഠിക്കുമ്പോൾ, അവിടെ നിങ്ങളൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്, ആ ജോനാഥാൻ എഡ്വേർഡ്സിന്റെ തലമുറകൾ എത്ര ഗ്ലോറിയസ് ആയ ഒരു തലമുറയായിരുന്നു. ഈ തലമുറയുടെ കാരണം ജോനാഥാൻ എഡ്വേർഡ്സും അദ്ദേഹത്തിന്റെ ഭാര്യ സാറയുമായിരുന്നു. പ്രിയ സഹോദരങ്ങൾ, ഞാൻ വേഗത്തിൽ പറയാം, അവർക്ക് 11 കുട്ടികളുണ്ടായിരുന്നു. ഓരോ 2 വർഷം കൂടുതോറും അവർക്ക് ഓരോ കുഞ്ഞുങ്ങളുണ്ടായി. 7 കുട്ടികളാണ് പ്രായപൂർത്തിയാകുവോളം വളർന്നത്. അവർക്ക് ഒരു ഇടവക ഭരണമുണ്ടായിരുന്നു. ജോനാഥാൻ എഡ്വേർഡ്സ് ഒരു ദിവസം നീണ്ട 13 മണിക്കൂറുകളാണ് വചനം പഠിച്ചുകൊണ്ടിരുന്നത്. സഭയുടെ ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ റൂൾ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ആര് വന്നാലും അവിടെ ലോഡ്ജ് റെസ്റ്റ് ഹൗസ് കിട്ടിയില്ലെങ്കിൽ അവിടുത്തെ പാർസനേജിൽ പോയി താമസിക്കണം എന്ന് റൂൾ ഉണ്ടായിരുന്നു. അങ്ങനെ പാർസനേജിൽ താമസിക്കുന്നവർക്ക് ആഹാരം ഉണ്ടാക്കണം, അവരെ ശുശ്രൂഷിക്കണം, അവർക്ക് പാഴ്സൽ കൊടുത്തുവിടണം, അനേകം ഉത്തരവാദിത്തങ്ങൾ, ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ. ഞാൻ അതേക്കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ അതിശയിച്ചു പോയി, ദൈവമേ എങ്ങനെ അവരുടെ 7 കുഞ്ഞുങ്ങളും ആത്മീയരായിട്ട് വളർന്നു, അവർ 7 മക്കളും രക്ഷിക്കപ്പെട്ടവരായി വളർന്നു, അവർ ക്രിസ്തുവിലെ തേജസ്സോടെ അവരെ വളർത്തി, അനേക ആയിരങ്ങൾക്ക് ആ വീട് ആഹാരം കൊടുത്തു, തങ്ങളുടെ വീടുകൾ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടു, അവരുടെ വീട് ആ ദേശത്തൊരു വെളിച്ചമായിരുന്നു. പ്രിയമുള്ളവരെ, അവരിലൂടെയാണ് നമുക്കറിയാം, അത് സിനിയസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ആൻ ആംഗ്രി ഗോഡ് എന്ന് പറഞ്ഞ മെസ്സേജ് പറഞ്ഞപ്പോൾ വലിയൊരു ഉണർവ് അവിടെ ഉണ്ടാകുകയും അനേക കാര്യങ്ങൾ യേശുവിനെ അറിയുക ചെയ്തു. ആ സ്റ്റോറി നമുക്കറിയാം. പക്ഷെ അതിന്റെ അടിസ്ഥാനം അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുവാൻ പുതുക്കം പ്രാപിച്ചൊരു വ്യക്തി ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. പ്രിയ സൗരങ്ങളെ, അത് ജോനാഥാൻ എഡ്വേർഡ്സ്, അതേക്കുറിച്ച് പേര് പറയുന്നില്ല, തന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞ് എങ്ങനെയാണ് അവൾ വളരെ ചെറുപ്പത്തിൽ അവൾക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അവൾ തനിയെ നടക്കുവാൻ പോവുകയും ഇൻവിസിബിളായ ആരോ ഒരാളോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. വിവാഹത്തിന് ശേഷവും കുഞ്ഞുങ്ങൾ വീട്ടിലിട്ട് അലമുറയിട്ട് നിലവിളിക്കുമ്പോഴും വഴക്കുണ്ടാക്കുമ്പോഴും തിരക്കുകളുടെ മധ്യത്തിൽ അതേ ആത്മാവ് തണുത്തു പോകുമ്പോഴും അവൾ ആ മുറി അടച്ചിട്ട് തന്റെ പ്രാണനെ തണുപ്പിക്കുന്ന യേശു കർത്താവുമായി ഒരു കണ്ടുമുട്ടലുണ്ടാകുകയും അവിടെ അജീവനെ പ്രാപിച്ചുകൊണ്ട് ചൈതന്യം പ്രാപിച്ചുകൊണ്ട് വീണ്ടും തന്റെ മുറിയിലേക്ക് ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ പ്രാണനെ തണുപ്പിക്കുവാൻ മറ്റു ഷോർട്ട് വഴികളൊന്നുമില്ല. അബൈഡ് ഇൻ ദ ലോർഡ്, കർത്താവിൽ വസിക്കുക, അവിടെ അവിടെ നമുക്ക് ലഭിക്കുന്ന സൂപ്പർ നാച്ചുറൽ ആയിരിക്കാം. ഇറ്റ് ഇസ് സൂപ്പർ നാച്ചുറൽ. ജോസഫ് അയച്ച രഥങ്ങൾ കണ്ടപ്പോൾ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ആ ലേഹിയിലെ കുഴി വിളർന്ന് ആ വെള്ളം കുടിച്ചപ്പോൾ സാംസന് വീണ്ടും ചൈതന്യം വന്നു. തകർന്നിരുന്ന ആ മിസ്രൈമിന് അവർ കൊടുത്ത ആഹാരം കഴിച്ചപ്പോൾ അവന് ചൈതന്യം വന്നു. നമുക്ക് ചൈതന്യം ലഭിക്കും. നമ്മുടെ പാട്ടുകളെല്ലാം പാടുന്നത് കർത്താവ് ഒരു പഴയ ഗാനങ്ങളിലൊക്കെ പാടുന്നത് എങ്കിലും നിൻമുഖ ശോഭ, എങ്കിലും നിന്റെ മുഖകാന്തി, അതാണ് എന്റെ ആനന്ദം. ഭാരം പ്രയാസങ്ങൾ ഏറും വനദേശത്താകു ആത്മാവിൽ വന്നിടുകിൽ താരം കരുണിൽ ഈശൻ എന്ന് പറഞ്ഞാൽ അവരെല്ലാം ബലം പ്രാപിച്ചത് ഓരോ ദിവസവും, ഞായറാഴ്ച മാത്രമല്ല, ഓരോ ദിവസവും തങ്ങളുടെ വിലയേറിയ ഒരു തിരക്കളുടെ ജീവിതത്തില് തിരക്കളുടെ മധ്യത്തിൽ സൂപ്പർനാച്ചുറലായി ദൈവത്തിന്റെ ആ ഒരു തേജസ് കാണുകയും തങ്ങളെ തന്നെ ദൈവസിനെ താഴ്ത്തി കൊടുക്കുകയും ചെയ്തപ്പോൾ കർത്താവിന്റെ വചനം അവരെ ഉറപ്പിച്ചു. എങ്കിലും ബട്ട് ഗോഡ്, ദൈവം വസിക്കുന്നത് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരുടെ കൂടെ വസിക്കുന്നു. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ പലപ്പോഴും ചൈതന്യമില്ലാത്തവരായി തീരുന്നു. ഞങ്ങളുടെ ചൈതന്യം പലപ്പോഴും, ആ റിവൈവിംഗ് ഓഫ് ദ സ്പിരിറ്റ് പലപ്പോഴും നഷ്ടപ്പെടുന്നു. വി നീഡ് സംതിങ് സൂപ്പർ നാച്ചുറൽ ലോർഡ്. നിന്റെ റെവലേഷൻ, നിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ വ്യക്തിപരമായി ഞങ്ങൾക്ക് ആവശ്യം. നിന്റെ മുഖകാന്തി കാണുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മാവിനെ ജീവിപ്പിക്കുന്ന ഏക ശക്തി കർത്താവേ. അന്ന് അവൻ രഥങ്ങളെ കണ്ടെങ്കിൽ, ഞങ്ങളുടെ രഥങ്ങളല്ല കർത്താവേ നിന്റെ പുത്രന്റെ സൗന്ദര്യമുള്ള മുഖം ഞങ്ങൾ ആത്മാവിൽ കാണുമ്പോൾ ഞങ്ങളുടെ ജീവൻ ഉയർ വീഴുകയാണ്. ദൈവനത്തിലെ ആഹാരം ഞങ്ങൾ കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള വഴി ഞങ്ങൾ കിട്ടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ആ നദിയിൽ നിന്ന് ഞങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും കർത്താവ് യുദ്ധം ചെയ്യാനുള്ള ബലം കിട്ടുകയാണ്. ഞങ്ങളുടെ പ്രാണം പലപ്പോഴും ക്ഷീണിച്ചു പോകുമ്പോൾ ഹി റെസ്റ്റോർസ് മൈ സോൾ, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. കർത്താവേ, ഞങ്ങളെ റിവൈവ് ചെയ്യണമേ. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ. അസ്ഥികളുടെ താഴ്വരയിൽ അവർ ഏറ്റവും തകർന്നു കിടന്നപ്പോൾ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ബ്ലൂ അപ്പോൾ ദം, പരിശുദ്ധാത്മാവരുടെ മേൽ വ്യാപരിച്ചപ്പോൾ അവിടെ വീണ്ടും ദ സ്പിരിറ്റ് വാസ് റിവൈവ്ഡ്. അവിടെ ഒരു റിവൈവൽ ഉണ്ടാകുകയും അവർ സൈന്യമായിട്ട് എഴുന്നേൽക്കുന്ന ചെയ്തല്ലോ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലും, ഞങ്ങളുടെ കുടുംബജീവിതത്തിലും, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിലും, ഞങ്ങളുടെ സഭാ ജീവിതത്തിലും, ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആ ചൈതന്യം പ്രാപിപ്പാൻ അവിടെ നിങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആ
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.